നമുക്ക് നമ്മുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോകുന്നതായിരിക്കുന്ന വിഷയം നോഗയുടെ പെട്ടകം എന്നുള്ളതാണ്. എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നോഗയുടെ പെട്ടകം. ചെറുപ്പം കാലം മുതലേ സൺഡേ സ്കൂളിൽ പഠിക്കുകയും സൺഡേ സ്കൂളിൽ അത് മനഃപാഠമാക്കുകയും ചെയ്തതായിരിക്കുന്ന വിഷയങ്ങളാണ് നോഗയുടെ പെട്ടകം. അപ്പം നോഗയുടെ പെട്ടകം നമ്മൾ പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് നോഗയുടെ പെട്ടകം ന്യായവിധിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് നിഴൽ എന്നുള്ളതാണ്. നോഗയുടെ പെട്ടകം ന്യായവിധിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് നിഴൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ അതിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കുന്ന പാഠങ്ങൾ. ഈ വിധ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗം, ആദാമിൻ്റെ സൃഷ്ടി മുതൽ ഏതാണ്ട് 1600-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിലുണ്ടായ ഒരു ചരിത്ര സംഭവമാണ് നോഗയുടേതായ കാലത്തുണ്ടായ ജലപ്രളയം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പം ദൈവം, നമ്മൾ ആദമിനെ കുറിച്ച് നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചല്ലോ, അവൻ്റെതായിരിക്കുന്ന തെറ്റ് വളർന്നു 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 വന്ന് ആ പാപം ഒരു സമുദ്രം പോലെ ജനസമൂഹത്തിലേക്ക് പ്രവേശിച്ച് വലിയ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ അനുതപിക്കത്തക്കവണ്ണമുള്ളതായിരിക്കുന്ന വലിയ ഒരു കെടുതിയിലേക്ക് വന്നു കഴിഞ്ഞു. ആ കർത്താവായ യേശുവിൻ്റെതായിരിക്കുന്ന പരസ്യ ശുശ്രൂഷ കാലയളവിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ്റെതായ നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലുമാകും. നോഗയുടെ നാളിലെ പോലെ തന്നെ ആ ലോകം വീണ്ടും എത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് സ്വർഗത്തിലെ ദൈവം ഭൂമിയെ വെള്ളം കൊണ്ടാണ് നശിപ്പിച്ചതെങ്കിൽ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യഹോവയായ ദൈവം ഇനി ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല, ഭൂമിയെ ജലപ്രളയത്താൽ ആ ഭൂമിയെ ഇനി തീ കൊണ്ടാണ് നശിപ്പിക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് സ്തോത്രം. അങ്ങനെ ഈ നോഗയുടേതായിരിക്കുന്ന ഈ പെട്ടകം നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന വിഷയം, നമ്മൾ ചിന്തിച്ചല്ലോ ഏതാണ്ട് 10, 10 മുതൽ 16 നൂറ്റാണ്ട് കാലത്ത് ജനസംഖ്യ എന്തുമാത്രം ഉണ്ടായിരിക്കുമെന്നറിയാം. അതിൽ ദൈവം കണ്ടെത്തിയതായിരിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. നോഗമല്ലാതെ നോഗയെ മാത്രമാണ് സ്വർഗത്തിലെ ദൈവം നീതിമാനായി, ആ തലമുറയിൽ നീതിമാനായി കണ്ടിരുന്നത്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് മിടുക്കന്മാരെ അല്ല, സാമർത്ഥ്യമുള്ളവരെ അല്ല, വിശ്വസ്തന്മാരെയാണ്. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രമാണങ്ങളെ പിൻപറ്റുന്ന ആയിരിക്കുന്ന ജനത്തെയാണ് സ്വർഗത്തിലെ ദൈവം എപ്പോഴും നോക്കുകയും കാണുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് നമുക്ക് ഓരോ ഓരോ പോയിന്റുകൾ നമുക്ക് ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്കിവിടെ നോഗയും ക്രിസ്തുവും തങ്ങളുടേതായിരിക്കുന്ന പ്രസംഗങ്ങളിൽ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നോഗ നീതി പ്രസംഗി കൂടിയായിരുന്നതിനാൽ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചു. ക്രിസ്തുവും ദൈവകൃപയുടെ സന്ദേശവുമായി ലോകത്തിൽ വന്ന പ്രവാചകനായിരുന്നു. കാലം തികഞ്ഞ് ദൈവരാജൻ സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇരുവരുടെയും പ്രസംഗങ്ങളിൽ രക്ഷ പ്രാപിച്ചവർ ചുരുക്കമായിരുന്നു. വളരെ നീണ്ടതായിരിക്കുന്ന വർഷങ്ങൾ നോഗ പ്രസംഗിച്ചു രക്ഷയെക്കുറിച്ചുണ്ടാക്കി. അല്ലെങ്കിൽ ഈവൻ നമ്മൾ എന്തിന് അധികം പറയുന്നു, പെട്ടകമുണ്ടാക്കുവാൻ ശ്രമിച്ചതായിരിക്കുന്ന പണിക്കാരിൽ ഒരു വ്യക്തി പോലും ആ പെട്ടകത്തിൽ കയറിയിരുന്നില്ല. അനേക ആശാരിമാരുണ്ടായിരിക്കാം, കൂലിവേല ചെയ്തു പോകുന്നവരുടെ വീട്ടിൽ, നോഗയുടേതായിരിക്കുന്ന വീട്ടിൽ നിന്ന് ജോലി ചെയ്തവരുണ്ടായിരിക്കാം, രാവും പകലും പാർത്ത് പെട്ടകത്തിൻ്റെ പണി ചെയ്തവരുണ്ട്. ഇവരാരും പെട്ടകത്തിൽ, നോഗയും നോഗയുടെ ഭാര്യയും ഹാം, ഷേം, യാഫേത്ത് അവരുടെ ഭാര്യമാർ അടങ്ങുന്ന 8 പേരല്ലാതെ, പത്രോസിൻ്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പത്രോസിൻ്റെ ലേഖനത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറിയെന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഇരുവരുടെയും പ്രസംഗങ്ങളിൽ രക്ഷ പ്രാപിച്ചവർ ചുരുക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നോഗ യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 6:22. അപ്പോൾ ഈ പെട്ടകത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിലാണ്. അവിടെ നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു നോക്കാം, മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ. യഹോവ നോഹ യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. അപ്പൊ യഹോവ കൽപ്പിക്കാത്തതൊന്നും നോഹ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നോഹ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. നമ്മുടെ കർത്താവ് പരിപൂർണമായി ദൈവത്തെ അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. 40-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ? ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ഫിലിപ്പിയ 2:5 നമ്മൾ വായിക്കുന്ന ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ എബ്രായ 10:7-9 വാക്യങ്ങളിലും യേശുവിൻ്റെതായിരിക്കുന്ന പിതാവിനോടുള്ള തൻ്റെ അനുസരണത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോഹയുടെ പെട്ടകം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പണിയപ്പെട്ടതായ പണിയപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, ആശാരിമാരുടെ കണക്കല്ല. നമ്മൾ സാധാരണ ഒരു ഒരു വള്ളമോ കപ്പലോ അല്ലെങ്കിൽ വീടോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആശാരിമാരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ തോതനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ. എന്നാൽ നോഹ പെട്ടകമുണ്ടാക്കിയത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പണിയപ്പെട്ടു. ക്രിസ്തു അവന് നൽകിയതായിരിക്കുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത ശരീരത്തിൽ ലോകത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെതായിരിക്കുന്ന മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, ദൈവ ഇഷ്ടത്താൽ അവൻ ലോകത്തിലേക്ക് വന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിടയിൽ പാർത്തു. അപ്പം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗമായിരുന്നു പെട്ടകം എന്നുള്ളത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 6:14 അപ്പം പെട്ടകം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം. ജലപ്രളയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെതായിരിക്കുന്ന ശിക്ഷ, ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്തുന്നതാണ് ഈ ജലപ്രളയം. അതിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെത് മാത്രമായിരുന്നു. മനുഷ്യജാതിക്ക് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മറ്റൊരുത്തിനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമത്രേ കർത്താവായ യേശു ക്രിസ്തു. മർക്കോസ് 9:8 നമ്മൾ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. യോഹന്നാൻ 2:5 കാനാവിലെ കല്യാണ വീട്ടിൽ മറിയ പറയുന്നൊരു സന്ദേശം, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് നമുക്ക് പറയുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പം പാപിയായിരിക്കുന്ന മനുഷ്യൻ നോഹ തൻ്റെ പെട്ടകത്തിലൂടെ കുടുംബത്തെ അഥവാ ഭാര്യയെയും മക്കളെയും രക്ഷിച്ചു. ക്രിസ്തു തൻ്റെ മരണത്താൽ തൻ്റെ ജഡശരീരത്തിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. നോക്കുക എത്ര വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തൻ്റെ മരണത്തോട് ഏകീകരിക്കപ്പെട്ടിട്ട് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന എല്ലാവരും ആ വിശ്വാസ പുരുഷൻ്റെ മണവാട്ടിയും മക്കളുമാകുന്നു. ക്രിസ്തുവാണ് നമ്മുടെ ആശ്വാസം. നോക്കുക പെട്ടകത്തിലായിരിക്കുന്ന നോഹ അവർക്കൊരാശ്വാസമാണ്, ആ പെട്ടകത്തിലുള്ളവർക്ക് ആശ്വാസമാണ് എന്നതുപോലെ ഈ പെട്ടകം അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൽ ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആശ്വാസമായിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. അടുത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത മരം വെട്ടി അറുത്താണ് നോഹ പെട്ടകമുണ്ടാക്കിയത്. 6:14 നമ്മൾ വായിക്കുന്നു, ദൈവം കാണിച്ചു കൊടുത്തതായ മരം വെട്ടിയറുത്ത് നോഹ പെട്ടകമുണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നതുപോലെ ദൈവം നമുക്ക് കാണിച്ചു തന്ന പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി 2:2 നമുക്ക് കാണുവാൻ കഴിയുന്ന ചില വേദഭാഗങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 2:22-24 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തി 2:22-24 വാക്യങ്ങൾ, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറച്ച് തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഈ ന്യായവിധി, ആ വെള്ളം ഈ പെട്ടകത്തെ ഒതുക്കുവാനോ പെട്ടകത്തെ നശിപ്പിക്കുവാനോ ന്യായവിധി വെള്ളത്തിന് കഴിഞ്ഞില്ല, എന്നാൽ ഈ ജലപ്രളയത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ദൈവം കാണിച്ചു കൊടുത്ത മരം വെട്ടിയറുത്താണ് നോഹ പെട്ടകമുണ്ടാക്കിയത്. നോഹയുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ മൂത്ത മകൻ്റെതായിരിക്കുന്ന അഭിപ്രായത്തിനോ ഇളയ മകൻ്റെ അഭിപ്രായത്തിനോ മരുമക്കളുടെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ പണിക്ക് ആശാരിമാരുടേതായിരിക്കുന്ന അഭിപ്രായം അറിഞ്ഞോ ഇതിനേക്കാളും മനോഹരമായിരിക്കുന്ന രീതിയിൽ ഏറ്റവും വില പണിക്കൂലി കുറവിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ പണി മിനുസപ്പെടുത്താവുന്ന പണി എളുപ്പം ചെയ്യാവുന്ന മരങ്ങളൊക്കെയും ഒരുപക്ഷെ നോഗെടുതായിരിക്കുന്ന ആ പറമ്പിൽ അല്ലെങ്കിൽ ആ ദേശത്തുണ്ടായിരിക്കാം. ആ അവരുടെ മനസ്സിൽ തോന്നിയതായിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മരമല്ല വെട്ടിയെടുത്തത്. പിന്നെയോ ദൈവം കാണിച്ചു കൊടുത്ത മരം നോക്കുക എത്ര വ്യക്തമായി പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ, ദൈവം കാണിച്ചു കൊടുത്തതായിരിക്കുന്ന ആ യേശുവിനെ അവരെന്ത് ചെയ്തു? അധർമ്മികളുടെ കയ്യാൽ ക്രൂശിക്കേണ്ടതിന് കൊല്ലുവാൻ തക്കവണ്ണം അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഒരു രക്ഷിതാവിനുണ്ടായിരിക്കേണ്ട സകല യോഗ്യതകളും അവന് വെളിപ്പെട്ടിരുന്നു. എബ്രായ ലേഖനം 1:1 മുതലുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് വായിക്കും മനസ്സിലാകുന്നു. അവൻ വെട്ടേൽക്കപ്പെട്ടതായിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ഹോഫർ മരം കൊണ്ട് ഈ പെട്ടകം ഉണ്ടാക്കണം എന്നായിരുന്നു ദൈവത്തിൻ്റെതായിരിക്കുന്ന കൽപ്പന. ഈ ഈ മരം വെട്ടി അതിനെ മുറിച്ചു, അതിൻ്റെ ശില്ലകളും അതിൻ്റെ ശാഖകളും അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം അറുത്ത് കോടാലി കൊണ്ടോ വാക്കത്തി കൊണ്ടോ വാളുകൊണ്ടോ അതിനെ മാറ്റി എന്നതുപോലെ ആ നമ്മുടെ കർത്താവിനെയും അവൻ വെട്ടേൽക്കുന്ന കാര്യം പ്രവാചകൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമുക്ക് സെക്രിയ പ്രവചനം 13:7 നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് വെട്ടേറ്റടയനാണ്, കുരൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ആ വെളിപ്പാട് പുസ്തകം 5:6-9 നമുക്ക് വായിക്കുവാൻ കഴിയുന്ന യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടായി സ്വർഗത്തിൽ കാണപ്പെടുന്നു. ആ വെളിപ്പാട് 13:8 നമുക്ക് കാണുവാൻ കഴിയുന്നു. മുറിച്ചിടപ്പെട്ട കൊമ്പാണ് പുറപ്പാട് പുസ്തകം 15:25 നമുക്ക് കാണുന്നു. അവൻ അടിക്കപ്പെട്ട പാറയാണ് പുറപ്പാട് 17:6. വെട്ടേറ്റ കോഫർ മരം ഇതിനെ കാണിക്കുന്നു. യെശയ്യാവ് 53:5-10, 52:14 ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പെട്ടകത്തിന് 3 തട്ടും ഏകവാതിലും ഉണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് ആ ഒരു 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 ശില്പി തന്ത്രത്തിന് അല്ലെങ്കിൽ ഒരു ശില്പിയുടേതായിരിക്കുന്ന ബുദ്ധിക്ക് ആ മനസ്സിലാക്കുവാനോ ഒതുക്കുവാനോ കഴിയാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര ഭീമമായിരിക്കുന്ന ഒരു പെട്ടകം 3 തട്ടായിട്ടുണ്ടാക്കണം. ഇത് ദൈവീകമായിരിക്കുന്ന തൃത്വത്തെ കാണിക്കുന്ന കാര്യം കൂടിയാണ്. പെട്ടകത്തിൻ്റെ വശത്തിരിക്കുന്ന ഏകവാതിൽ കൂടെ മാത്രമേ മുകളിലെ തട്ടിലേക്കും മുകളിൽ നിന്ന് അടിത്തട്ടിലേക്കും പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിനെ കൂടാതെ മനുഷ്യജീവിതം ആ പിതാവും പരിശുദ്ധമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. കർത്താവായ യേശു കർത്താവ് ആയിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ കർത്താവായ യേശുവാണ് ഏകവാതിൽ എന്നുള്ളത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലെത്തുന്നില്ല. അപ്പം പിതാവിൻ്റെ അടുക്കിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്കും എത്തണമെങ്കിൽ പുത്രനാകുന്ന ക്രിസ്തുവാകുന്ന വാതിലൂടെ കടക്കാത്ത ഒരു വ്യക്തിക്കും കഴിയയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. സാമാന്യ വലിപ്പമുള്ള ഈ പെട്ടകത്തിന് ഏകവാതിൽ എന്നുള്ളത് ശില്പി തന്ത്രത്തിന് യോജിച്ചതല്ലെന്നാൽ ഏകവാതിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ പെട്ടകത്തിന് മറ്റൊരു വാതിലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ യേശു പറയണമായിരുന്നു, അല്ലെങ്കിൽ പറയുമായിരുന്നു, ഞാൻ വാതിലുകളിൽ ഒന്നാകുന്നു. യേശു കർത്താവ് ഞാൻ വാതിലാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. അങ്ങനെ എന്തെങ്കിലും യേശു കർത്താവ് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനൊക്കെ പറയുമായിരുന്നു, ആ വാതിലുകളെ കുറിച്ച് അവർ പറയുമായിരുന്നു. എന്നാൽ പത്രോസ് പറയുന്നത് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടയിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന നാമം അല്ലെങ്കിൽ മാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാരാഗ്രഹ പ്രമാണിയോട് അവർ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശമര്യക്കാരി സ്ത്രീയോടും യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രമാണ് അവൾക്ക് രക്ഷ വന്നത്. അല്ലെങ്കിൽ ജാതികടതായിരിക്കുന്ന മലയിലുള്ള ആരാധനയോ യെരുശലേമിലുള്ളതായിരിക്കുന്ന ആരാധന കൊണ്ടോ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം കർത്താവ് അവരെ പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ ഈ പെട്ടകത്തിൽ നോഹ മുഖാന്തരം സകല ജീവജാലങ്ങൾക്കും രക്ഷ, ആദാം ലംഘനത്താൽ സർവസൃഷ്ടിയും മായയ്ക്ക് കീഴ്പ്പെട്ട് ഈറ്റുനോവോടെ കഴിയുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ രക്ഷിക്കപ്പെട്ടവർ പൂർണ്ണപുത്രത്വം പ്രാപിക്കുമ്പോൾ സർവസൃഷ്ടിക്കും പരിപൂർണമായിരിക്കുന്ന വിടുതൽ ഉണ്ടാകുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാ 11:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ക്രിസ്തു നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനെ കീൽ അതിൻ്റെ അകത്തും വെള്ളം പെട്ടകത്തിനുള്ളിൽ കടക്കാതിരിപ്പാൻ അകത്തും പുറത്തും കീൽ തേച്ചു. ഉൽപ്പത്തി 6:14 നമ്മൾ അങ്ങനെ വായിക്കീൽ എന്നതിനെ പ്രായച്ചിത്തം എന്നും മൂലഭാഷയിൽ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ലേവ്യ 17:11 നമുക്ക് കാണുന്ന ആ പ്രായച്ചിത്തം അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശത്രുതയിലായിരുന്ന രണ്ട് കൂട്ടരെ നിരപ്പിക്കുവാൻ കടന്നു വരുന്നതായ ഒരു അനുഭവം. മഹാപാപരിഹാര ദിവസത്തിൽ അറുക്കപ്പെടുന്ന ആട്ടുകൊറ്റൻ്റെതായിരിക്കുന്ന രക്തം പാപിയായ മനുഷ്യനെയും നീതിമാനായ ദൈവവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാപപരിഹാരം അല്ലെങ്കിൽ ഈ പ്രായച്ചിത്തം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഗോഫർ എന്നതിന് പരിഹാരമെന്നും കീൽ എന്നതിന് പ്രായച്ചിത്തം എന്നും അർത്ഥമാണ്. റോമാലേഖനം 3:25, 5:10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്തവിശ്വാസം മൂലം ആ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് റോമാലേഖനം 5:1 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. എത്രയോ ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം. ഈ രണ്ട് അനുഭവവും കർത്താവ് നമുക്ക് തന്നിരിക്കുക. ക്രിസ്തു നമുക്ക് ഇത് രണ്ടുമാണ്. ഒന്ന് അവൻ നമുക്ക് പ്രായച്ചിത്തമായി, മറ്റൊന്ന് അവൻ നമുക്ക് ആ പരിഹാരം ആയി തീർന്നു. പാപത്തിന് പരിഹാരം പ്രായച്ചിത്തമായി തീർന്നു. ക്രിസ്തു നമുക്കിത് രണ്ടുമായി തീർന്നു. റോമാലേഖനം 8:1 നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉദാഹരണമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫിലേമോൻ്റെ ലേഖനത്തിൽ നമുക്ക് ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ഫിലേമോൻ്റെ ഭവനത്തിൽ നിന്ന് എന്തോ വേദപഠിതാക്കൾ പറയുന്നു, എന്തോ വിലപ്പെട്ടതായിരിക്കുന്ന വസ്തുവകൾ അവൻ മോഷ്ടിച്ച് കടന്നുപോയി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു എഴുത്തുമായിട്ട് വരുന്നതാണ്. ആ എഴുത്താണ് ഫിലേമോൻ്റെ ലേഖനം. ആ എഴുത്ത് പൗലോ അഥവാ ഫിലേമോനേസിമോസിൻ്റെ കയ്യിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. അപ്പോൾ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസുമായി കണ്ടുമുട്ടി നേരത്തെ പരിചയമുള്ളതായിരിക്കുന്ന പൗലോസ് ഒനേസിമോസിനോട് സുവിശേഷം പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം പറഞ്ഞ് അവനെ അവിടെ നിന്ന് വീണ്ടും ജനിപ്പിച്ച് അങ്ങനെ പൗലോസ് ഇവനെ സ്വീകരിക്കുവാൻ തക്കെ വണ്ണം ഒനേസിമോ ഫിലേമോനെ എഴുത്ത് കൊടുത്തു വിടുന്ന ആ എഴുത്താണ് ഈ ലേഖനം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന ഭാഗം, ആ പാപിയായ അല്ലെങ്കിൽ തെറ്റുകാരനായ ഒനേസിമോസും യജമാനായിരിക്കുന്ന ഫിലേമോനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രായച്ചിത്തമായിരുന്നു പൗലോസ് എന്നതുപോലെ, സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപിയായിരിക്കുന്ന മനുഷ്യനെയും നീതിമാനായ ദൈവത്തെയും ഒന്നിപ്പിച്ചതായിരിക്കുന്ന അകന്നുപോയ കണ്ണിയെ ചേർത്തിണക്കിയതായ കണ്ണിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ പെട്ടകത്തിന് ഒരു കിളിവാതിൽ ഉണ്ടായിരുന്നു. ഈ കിളിവാതിൽ മുകളിൽ നിന്ന് ഒരു മുഴം താഴെയാണ് കിളിവാതിൽ വെച്ചിരുന്നത്. നോക്കുക, എത്രയോ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവം. ഒരു മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്ലാനും പദ്ധതികളും. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ടതായിരിക്കുന്ന ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുമ്പോട്ട് വിടുകയാണ്. മുകളിൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുഴം, ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പെട്ടകം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യമാണെങ്കിൽ, ഈ പെട്ടകത്തിന് മുകളിൽ നിന്ന് ഒരു മുഴം താഴെ വെച്ചതായിരിക്കുന്ന ഈ കിളിവാതിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വിലാവിൽ വന്നതായിരിക്കുന്ന കുന്തം കൊണ്ട് കുത്തിയതായിരിക്കുന്ന ആ മുറിവിനെയാണ് ഈ കിളിവാതിൽ കാണിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ പെട്ടകത്തിന് മുകളിൽ നിന്ന് ഒരു മുഴം താഴെ കിളിവാതിൽ ഉള്ളതുപോലെ നമ്മുടെ കർത്താവായ യേശുവിനെ പടയാളികൾ മരിച്ചോ ഇല്ലയോ എന്ന് തിട്ടം വരുത്തുവാൻ ശതാധിപൻ കുന്തമെടുത്ത് അവൻ്റെ മാറിൽ കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ പാട്, ഈ മുറിവ് ഇന്നും ഉണങ്ങാതെ അല്ലെങ്കിൽ ആ അടയാതെ തുറന്നിരിക്കുന്നു എന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ പെട്ടകത്തിൻ്റെതായിരിക്കുന്ന വാതിൽ യഹോവയായ ദൈവം അടച്ചു. വാതിൽ യഹോവയായ ദൈവം അടച്ചു. നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ കിളിവാതിൽ അവൻ അടച്ചില്ല. അപ്പൊ രക്ഷയുടേതായിരിക്കുന്ന മാർഗം അടയും. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, രക്ഷയുടേതായിരിക്കുന്ന വാതിൽ വഴി അടയും. പെട്ടകത്തിൻ്റെതായിരിക്കുന്ന വാതിൽ അടഞ്ഞ് യഹോവയായ ദൈവം അടച്ചതുപോലെ വാതിൽ അടയും. എന്നാൽ അതിനുള്ളതായിരിക്കുന്ന വഴി, ആ വിലാവിലെ പാട് അടയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരടുക്കൽ വന്നപ്പോൾ വിലാവിൽ കൈയിട്ട് നോക്കുവാൻ യേശു ശിഷ്യന്മാരോട് തോമസിനോട് പറഞ്ഞ് കയ്യിലും ആ വിലാവിലൊക്കെയും നിന്റെ വിരലിട്ട് നോക്കുക എന്നുള്ളതായിരിക്കുന്ന ആ കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇത് നമ്മുടെ രക്ഷിതാവിൻ്റെ മാറിൽ കൊത്ത് ഏറ്റതിനെ കാണിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20:26 നമുക്ക് കാണുവാൻ കഴിയും. എന്നതുപോലെ അവൻ്റെ അടിപ്പിണരിലേക്ക് നോക്കി നമ്മെ അതിന് സഹായി അഥവാ നോക്കി ആശ്വാസം പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ കിളിവാതിൽ. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നോക്കുവാനുള്ളത് അവൻ്റെതായിരിക്കുന്ന മാറിലേക്കാണ്, അവൻ്റെ കണ്ണുകളിലേക്കാണ്. ഈ ജലപ്രളയം പെട്ടകം വെള്ളത്തിൻ മുകളിൽ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നോഹയ്ക്കും കുടുംബത്തിനും പുറത്ത് നടക്കുന്നതായിരിക്കുന്ന ഈ കിളിവാതിൽ തുറന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ദൈവം ഞങ്ങളെ എത്രയോ ഭദ്രമേയി ഭദ്രമേയി ഭദ്രമായി പരിപാലിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം. നോക്കുക, ഈ പെട്ടകത്തിന് ആ അറകൾ ഉണ്ടാക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വാതിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിന് കിളിവാതിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പെട്ടകത്തിൻ്റെ ചുക്കാൻ, ഈ പെട്ടകത്തെ നിയന്ത്രിക്കുവാൻ, ഇവിടെ നമുക്ക് ആ സാധാരണഗതിയിൽ ഒരു കപ്പൽ വെള്ളത്തിൽ കൂടെ പോകുന്നൊരു കപ്പലിന്, സമുദ്രത്തിൽ കൂടെ പോകുന്നൊരു കപ്പലിന് ഒരു വടക്ക് നോക്കി യന്ത്രം ഉണ്ടായിരിക്കും, കോമ്പസ് ഉണ്ടായിരിക്കണം, ഒരു ചാർട്ട് ഉണ്ടായിരിക്കണം, മതിയായതായിരിക്കുന്ന നങ്കൂരങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ പെട്ടകത്തിന് ഈ വിധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെതായിരിക്കുന്ന സ്റ്റീറിങ്ങിനെ കുറിച്ചോ അത് ഓടിക്കുന്ന വിധത്തെക്കുറിച്ചോ നങ്കൂരത്തെക്കുറിച്ചോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇതിൻ്റെതായിരിക്കുന്ന എല്ലാ കടിഞ്ഞാണും എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ കർത്താവ് തന്നെ ഏറ്റെടുത്ത് നടത്തിയിരിക്കുക. സ്തോത്രം, എത്ര അനുഭവമായിരിക്കുന്ന കാര്യം അല്ലേ? നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും അവനിലായി കഴിഞ്ഞാൽ, ക്രിസ്തുവിലായാൽ നമ്മുടെ എല്ലാ കൺട്രോളും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ഹൃദയം അവന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് തന്നെ നമ്മെ നടത്തുന്ന ആ അനുഗ്രഹമായിരിക്കുന്ന വേദഭാഗങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ രക്ഷയ്ക്കായി പെട്ടകത്തിൽ കടക്കണം. ഉൽപ്പത്തി പുസ്തകം 7:1 രക്ഷയ്ക്കായി പെട്ടകത്തിൽ കടക്കണം എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ നമുക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 10:9 പറയും, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുക എന്നർത്ഥം. യഹോവ കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ എന്ന പദം നമുക്ക് 7:16 നമുക്ക് പ്രത്യേകം കാണാം. യഹോവ കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ. അപ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവയ്ക്കാണ് സംരക്ഷണമുള്ളത് എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പം പല ജാതി വർഗങ്ങളിൽപ്പെട്ട ജീവികൾ ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും. അപ്പം ക്രിസ്തു ഈ പെട്ടകം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാദൃശ്യമാണെങ്കിൽ ക്രിസ്തുവിൽ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തവരുമുണ്ടോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചു, തെറ്റ് ചെയ്ത മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ തെറ്റിനെ ചെയ്ത തെറ്റ് ചെയ്ത വ്യക്തിയെ പുറത്താക്കിയതായ ദൈവം അപ്പോൾ പല ജാതി വർഗത്തിൽപ്പെട്ട ജീവികൾ അല്ലെങ്കിൽ ജന്തുക്കൾ ഈ പെട്ടകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ കടക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? അതിന് നമുക്ക് ചിന്തിക്കാം, പല ജാതി വർഗങ്ങളിൽപ്പെട്ട ജീവികൾ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. ശുദ്ധിയുള്ളത് ഏഴേഴും അല്ലാത്തവ ഈ രണ്ടുമായി ആണും പെണ്ണുമായി പെട്ടകത്തിൽ കടക്കണം. നോക്കുക, ഇന്നത്തെ ഈ ലോകത്തിൽ ആണും ആണുമായും പെണ്ണും പെണ്ണുമായി ജീവിക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദങ്ങളും താല്പര്യമുള്ളവരും ഇന്ന് ലോകത്തിലുണ്ടല്ലേ. എന്നാൽ നാം ഇതിൻ്റെ മറുവശം നോക്കി, സ്വർഗത്തിലെ ദൈവം പറയുന്നത് മൃഗജാലങ്ങൾക്ക് യേശുവിൻ്റെതായിരിക്കുന്ന ഭാഷ മനസ്സിലായി, മൃഗങ്ങൾക്ക് യേശുവിൻ്റെ ഭാഷ മനസ്സിലായി, വെള്ളത്തിൽ ചരിക്കുന്നതിനും യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലായി. അവ കടന്നത് ആണും പെണ്ണുമായി അവർ പട്ടകത്തിൽ കടന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, മുമ്പോട്ട് നമുക്ക് നീങ്ങാം. ആ പത്രോസ് കണ്ടതായിരിക്കുന്ന ദുപ്പട്ടി, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ പത്രോസിന് ആ അപ്പോസ്തല പ്രവൃത്തി ആ 10-ാം അധ്യായത്തിൻ്റെ 11 മുതലായിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. 9 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും, പിറ്റേന്നാൾ അവൻ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെണ്മാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. ഇത്താലിയ എന്ന് പറയുന്ന കൈസര്യയിൽ ഇത്താലിയ എന്ന വട്ടാളത്തിൽ കൊർന്നെല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ദൈവഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായ ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷനായി. ഏതാണ്ട് പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ദർശനത്തിൽ ഒരു ദൈവദൂതൻ കൊർന്നെല്യോസിൻ്റെ അടുക്കൽ അടുത്ത് വന്ന് നിന്ന് സ്പഷ്ടമായി സംസാരിക്കുന്നു നിൽക്കുന്ന കണ്ട് കൊർന്നെല്യോസേ എന്ന് തന്നോട് പറയുന്ന ശബ്ദം താൻ കേട്ടിട്ട് അതിതാണ്. അവനെ ഉറ്റുനോക്കി പരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം ആ കർത്താവ് പ്രത്യക്ഷനായ ദൂതൻ അല്ലെങ്കിൽ കർത്താവ് കൊർന്നെല്യോസിനോട് പറയുകയാണ്, ഇപ്പോൾ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് പേരുള്ള ഒരു ശിമോനെ വരുത്തുക. നാളും അടയാളവും സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്ത് വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ശിമോനെ വരുത്തുക, അവൻ തോൽക്കൊലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു, അവൻ്റെ വീട് കടപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞ് അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരെ രണ്ടുപേരെ തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു വിടുമ്പോൾ പത്രോസിനോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇതേ കാര്യം തന്നെ അവിടെ സംസാരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ച 11-ാമത്തെ വാക്യത്തിൽ ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകല വിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. നോക്കി, യഹൂദന്മാർക്ക് എന്ത് തിന്നണം എന്ത് തിന്നുകൂടാ എന്നുള്ളതായിരിക്കുന്ന പ്രമാണം കൊടുത്തതായിരിക്കുന്ന ദൈവം പത്രോസിൻ്റെതായിരിക്കുന്ന ദർശനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണുന്നത് അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ സകലവിധ പറവയും അതിനകത്തുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പത്രോസ് പറയുന്നു, പത്രോസ് എഴുന്നേറ്റ് പത്രോസേ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പത്രോസ് ആ ദൈവത്തിൻ്റെ ശബ്ദമെന്ന് തനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ശബ്ദമാണ് ദർശനമാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ തന്നെ ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു എന്ന് നമ്മൾക്കിങ്ങനെ വായിക്കാം. അങ്ങനെ ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൊർന്നെല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്ന് പത്രോസ് എഴുന്നേറ്റ് അവരുടെ അടുക്കിലേക്ക് പോകുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു അങ്ങനെ പറഞ്ഞ് ആ മുമ്പോട്ട് പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ഈ തുപ്പട്ടി അല്ലെങ്കിൽ 4 കോണും കെട്ടിയതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു വല്ലം പോലെയുള്ളതായിരിക്കുന്ന ഈ വലിയതായിരിക്കുന്ന സഞ്ചി ആകാശത്ത് നിറങ്ങി വരുന്ന പത്രോസ് കാണും. ഇതിനകത്തുള്ളതായ സകലവിധ നാൽക്കാലികൾ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതും കുളമ്പ് പിളർന്നതും ആയി ഉറക്കുന്നതും ഉറക്കാത്തതുമായിരിക്കും എല്ലാ ജീവികളും ഇതിനകത്തുണ്ട്. അപ്പോൾ പത്രോസിന്റെ ചിന്താഗതിയിലിരുന്നത് യഹൂദനു മാത്രമേ രക്ഷയുള്ളൂ, യഹൂദനു മാത്രമേ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ അവകാശമുള്ളൂ, പ്രാപ്തിയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യവസ്ഥയ്ക്ക് ദൈവം പ്രമാണം മാറ്റിവെക്കുകയാണ്. നോക്കുക, കർത്താവ് പറയുന്നത് ജാതികളിൽ നിന്ന് ഉള്ളതായിരിക്കുന്ന ആദ്യത്തെ വിശ്വാസിയായിരുന്നല്ലോ ഈ കൊർന്നേലിയോസ്. അപ്പോൾ ജാതികളും ദൈവസഭയിലേക്ക് കടന്നു വരണം എന്നുള്ളതായിരിക്കുന്ന ദൈവപ്രമാണം പത്രോസിനെ ദൈവം വിദർശനത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. റോമാലേഖനത്തിൽ നമ്മൾ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജാതികൾ യഹൂദരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും ദൈവത്തിൻ്റെതായിരിക്കുന്ന കോപവും ദൈവത്തിൻ്റെതായിരിക്കുന്ന കരുണയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം യഹൂദരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ച കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ, അല്ലെങ്കിൽ വിളിച്ചു വേർതിരിച്ച കരുണാപാത്രങ്ങളാക്കി തീർത്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ പെട്ടകത്തിൽ ഏതാണ്ട് ഒരു വർഷത്തിനു മേലെ ഈ പെട്ടകത്തിൽ ഈ മൃഗങ്ങളും മനുഷ്യരും ഈ കടുവയും പുലിയും ചെന്നായും കുഞ്ഞാടും കോഴിയും പ്രാവും എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ. ഇത്രയും നാൾ ഇതിനകത്തായിരുന്നിട്ടും നമുക്ക് എന്നാൽ അവയുടെ ജന്തു സ്വഭാവം മാറി. ഈ പെട്ടകത്തിനകത്ത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞ്. എത്ര ക്രൂരമായിരിക്കുന്ന അനുഭവമായാലും എത്ര ദേഷ്യക്കാരനായാലും എത്ര വലിയ തെറ്റുകാരനായിരുന്നാലും അവൻ്റെ സ്വഭാവത്തിന് പ്രകൃതിക്ക് രീതികൾക്കെല്ലാം മാറ്റം വന്നിട്ട് ജന്തു സ്വഭാവം മാറി, വർഗ വർണ്ണഭേദമില്ലാതെ അവസ്ഥയിൽ ആ പെട്ട ആ ജീവിതം പെട്ടകത്തിൽ നമുക്കായിരിക്കുന്നത് എത്ര ഭാഗ്യകരമായിരിക്കുന്ന ഒരു അനുഭവം. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ നന്മകൾ എത്രയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ആ പെട്ടകത്തിലായിരിക്കുന്ന അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഭാഗങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾ 120 പേര് കൂടിയിരുന്ന ആ സംഘം, അവർ രക്ഷാധനെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പത്രോസിന്റെ പ്രസംഗത്തിൽ അവർ 3000 പേര് രക്ഷിക്കപ്പെട്ടു, അവർ പിന്നീട് 4000 ആയി 5000 ആയി ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവരതായിരിക്കുന്ന ആ ഏത് ദേശക്കാർ, ഏത് രാജ്യക്കാർ, ഏത് വർണ്ണത്തിലുള്ളവർ, ഏത് കുടുംബത്തിലുള്ളവർ ഇതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല. അവരെല്ലാം ഒന്നായി തീർന്ന ആ വിശ്വസിച്ചവർ ഏക കൂട്ടമായി തീർന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. സ്തോത്രം. തിരുവനന്തപുരത്തിൽ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന ജനങ്ങൾ, ഏത് ഭാഷ ഗോത്രത്തിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ, ജാതികളിൽ നിന്നുള്ള നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ആ കർത്താവിനെ സേവിക്കുന്ന ആ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവമായ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് അധികമായി നമ്മെ സഹായിക്കട്ടെ. ആ എന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനായൊരുക്കട്ടെ. ക്രിസ്തുവിൽ ആയവർക്കുണ്ടായിരിക്കേണ്ടതായ ഐക്യതയെയും സ്നേഹത്തെയുമാണ് ഈ പെട്ടകത്തിലായിരിക്കുന്ന ഈ ജന്തു സ്വഭാവം മാറിയ ഈ മനുഷ്യ ഈ മൃഗങ്ങളെ എല്ലാം ഒരുമിച്ച് പെട്ടകത്തിനുള്ളിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഒരു വർഷത്തിനുമേൽ പെട്ടകത്തിനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വസിച്ചുവെങ്കിലും ഒരു ബുദ്ധിമുട്ടും ചിന്താഭാരവും അവർക്കില്ലായിരുന്നു. ഈ പെട്ടകത്തിൽ ആയിരുന്ന വ്യക്തികൾക്ക് ഒരു ചിന്താഭാരവും, എന്തു തിന്നും എന്തു കുടിക്കും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വിഷയം അവർക്കില്ലായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വായിക്കുന്ന ഇങ്ങനെയാണ്, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞാകയാൽ എന്ത് തിന്നും എന്ത് ആ ജീവനായിക്കൊണ്ടും ആകയാൽ എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ അവർക്ക് ഈ പെട്ടകത്തിലായിരുന്നവർക്ക് ഒരു ചിന്തയോ ഒരു ചിന്താഭാരമോ അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഈ പെട്ടകത്തെ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോൾ അവരുള്ളത് അവരുടെ എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ മേലിട്ടു. നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയുന്നത് അവ പെട്ടകത്തിൽ കരുതി അവർക്ക് വേണ്ടതെല്ലാം പെട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്നതുപോലെ ക്രിസ്തുവിലായിരുന്ന നമുക്ക് വേണ്ടി FS ലേഖനം 1:3 നമ്മൾ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഫിലിപ്പിയ ലേഖനം 4:19 നമ്മുടെ ബുദ്ധിമുട്ട് എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എഫ് എസ് ലേഖനം 3:20 നമ്മൾ വായിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം. 1 പത്രോസ് 5:7 നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 9-ാമത്തെ അടുത്ത പോയിന്റ് നമ്മൾ ചിന്തിക്കുക, അരാറാത്ത് പർവ്വതത്തിൽ നിന്ന് നോഹ പ്രാവിനെ അയക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. അരാറാത്ത് പർവ്വതത്തിൽ നിന്ന് അവൻ പ്രാവിനെ അയക്കുന്നു. നോഹ പ്രാവിനെ 3 പ്രാവശ്യം അയക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ യുഗത്തിലും ഈ വർത്തമാനകാലത്തും ഭാവി യുഗത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടുകളെയാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 1:1 നമ്മൾ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു, എന്നാൽ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന പുത്രൻ മുഖാന്തരം സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അരാറാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറയ്ക്കുന്നു. അരാറാത്ത് പർവ്വതത്തിൽ ദൈവം പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 8:4 അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചത്. 1 പത്രോസ് 3:20 ദൈവം ലോകത്തെ ക്രിസ്തു ന്യായം വിധിച്ചു, വിശ്വാസികളെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, തന്നോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാം. നോഹയും കുടുംബവും 7 മാസം അരാറാത്ത് പർവ്വതത്തിലായിരുന്നു. 8:4-14 ഇവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ജീവിതത്തെ കാണിക്കുന്നു. എഫേസ്യർ 1:3 നോഹയും കുടുംബവും അരാറാത്ത് പർവ്വതത്തിലായിരുന്നപ്പോൾ ഭൂമി മുഴുവൻ മൂടിയിരുന്നതുപോലെ കർത്താവ് തന്നെ സഭയെ ചേർത്ത് വിശുദ്ധന്മാർ തന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഭൂലോകത്തിൽ മഹാപീഡനകാലമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അരാറാത്ത് പർവ്വതത്തിൽ നിന്ന് നോഹ പ്രാവിനെ അയക്കുന്നു. പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. വൈകുന്നേരം പ്രാവ് പച്ച ഒലിവിലയുമായി മടങ്ങി വന്നതുപോലെ ഈ പ്രാവിനെ ആദ്യം നോഹ പെട്ടകത്തിൽ നിന്ന് മലം കാക്കി അയച്ചു. ഈ കാക്ക വന്നും പോയി നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പെട്ടകത്തിൽ നിന്ന് അയച്ചതായിരിക്കുന്ന ആ പ്രാവിനെ ആദ്യം വിട്ടപ്പോൾ അതിൻ്റെ കാൽ വെക്കുവാൻ സ്ഥലമില്ലായകയാൽ അത് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത് വിട്ടപ്പോൾ അത് ഒരു ഒലിവലയുമായിട്ട് കടന്നു വന്ന സന്ധ്യാസമയത്ത് ഒലിവലയുമായിട്ടേ കടന്നു വരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ പ്രാവശ്യം വിട്ട് ആ പ്രാവ് പിന്നെ തിരിച്ചു വന്നില്ല എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുന്നു. നോഹ പെട്ടകത്തിൽ നിന്ന് കാക്കയെ അയക്കുന്നു, അനന്തരം പ്രാവിനെ അയക്കുന്നു. ഇത് ക്രിസ്തുവിലുള്ള 2 തരം വിശ്വാസത്തെ കുറിക്കുന്നതാണ്. കാക്ക ജിഡിയനെയും പ്രാവ് ആത്മീയനെയും കുറിക്കുന്നതാണ്. പ്രാവിനെ മൂന്ന് പ്രാവശ്യം അയക്കുന്നത് കഴിഞ്ഞ യുഗത്തിലും വർത്തമാനകാലത്തും ഭാവി യുഗത്തിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടുകളെ കാണിക്കുന്നു. വെള്ളം കുറഞ്ഞ ശേഷം നോഹ തൻ്റെ കുടുംബമായി പുറത്തു വരുന്നു. അഗ്നിപ്രളയാനന്തരം പുതുവാന ഭൂമിയിൽ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി നിത്യകാലം വസിക്കുന്നു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിത് യാഗം കഴിച്ച് ആരാധിക്കുന്നതിനാൽ നോഹ ഒരു ആരാധനാ പുരുഷനെന്നും കൂടെ കാണി. കർത്താവ് തൻ്റെ മരണശേഷം സഭാമധ്യേ അവൻ ആരാധനയ്ക്ക് യോഗ്യനായി 2-ഓ 3-ഓ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഉണ്ടെന്നള്ളിച്ചതവനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ് ദൈവമക്കളതായിരിക്കുന്ന സന്നിധി എന്നുകൂടെ നമുക്കിതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ നോഹയുടേതായിരിക്കുന്ന പെട്ടകം ന്യായവിധിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിന് സാദൃശ്യമായിരിക്കുന്ന ഈ വിഷയത്തിൽ ദൈവമായ കർത്താവ് നമ്മെ എത്രത്തോളം സഹായിച്ചല്ലോ. തുടർന്നുള്ളതായിരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അധികമായി ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന ആഹ്വാനത്തോടെ ഇവിടെ ചുരുക്കുന്നു. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കൂടി ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.